ഇന്ന് പകൽകാലത്തെ നമ്മുടെ ഭവനങ്ങളിൽ നടക്കുന്ന സഭയായിട്ടുള്ള ആത്മീയ ആരാധനയിൽ എളിയവർക്കും പങ്കുചേരാൻ കർത്താവിടയാക്കിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. നമുക്ക് അന്യോന്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ആത്മാർത്ഥമായിട്ട് ഓർക്കുവാൻ, പ്രാർത്ഥനയുടെ കരങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ വഹിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. പ്രാർത്ഥനയുടെ പിൻബലം നമുക്കുള്ളത് കൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അർപ്പിച്ചതുപോലെ ഒരു ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു സഭ നമുക്കുള്ളത് കൊണ്ട് ഈ പറയപ്പെട്ട സകല വിഷയങ്ങളുടെ മേലും കർത്താവ് പ്രവർത്തിക്കുമെന്ന് ആശയ്ക്ക് വിരോധമായിട്ട് വിശ്വസിച്ച് യാത്ര ചെയ്യുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. പ്രിയപ്പെട്ട ഫിന്നി പാപച്ചനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട ആശയുടെ സഹോദരനും കുടുംബവും ഈ പ്രത്യേക അസ്വസ്ഥയിലായിരിക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കർത്താവത്തിന്റെ കരം നീട്ടിയിരിക്കുന്നു. നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. അവരുടെ പിറകിൽ പ്രാർത്ഥിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്. നമ്മുടെ പല ദൈവമക്കളും പല രാജ്യങ്ങളിൽ ഇതിന്റെ പ്രയാസത്താൽ പാരപ്പെടുന്നുണ്ട്. നമുക്കെല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുമ്പോൾ ലിസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും പലരെ വ്യക്തിപരമായിട്ട് പ്രാർത്ഥനയിൽ നമ്മളെല്ലാവരും ഓർത്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് ധാരാളം ബലവും സൗഖ്യവും കൊടുക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ എനിക്ക് തോന്നുന്ന ഒരു ഞാൻ കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ പ്രാവശ്യം വന്നപ്പോൾ പഠിച്ച ഒരു പാട്ട് നമ്മുടെ പഠിച്ചൊരു പാട്ടിന്റെ ഒരു അടിപാടാം. അതെപ്പോഴും ഞാൻ എൻ്റെ വേദപുസ്തകത്തിൽ ഇങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട്. പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാനത് പാടി സന്തോഷിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച ഒരു പാട്ടാണ്, ഒരു ഇംഗ്ലീഷ് പാട്ടിന്റെ ട്രാൻസ്ലേഷനാണ്. സ്തോത്രം. നാളെ നാളെ എന്നോർത്ത് ആദിയേറും യാത്രയിൽ ഭാവി തൻ നിഗൂഢതയിൽ വീതിയേറും വേളയിൽ കരുതലിൽ കരങ്ങൾ നീട്ടി അരുമനാഥൻ അരികയിൽ ഇന്നലെയും ഇന്നുമെന്നും നല്ലവൻ എന്നോർക്കും ഞാൻ ഒന്നു ഞാൻ അറിഞ്ഞിടുന്നു ഒന്നു ഞാൻ ഓർക്കുന്നു എൻ കരം പിടിച്ചിടുന്ന എന്റെ ദൈവം ഉന്നതൻ ഒന്നു ഞാൻ അറിഞ്ഞിടുന്നു ഒന്നു ഞാൻ ഓർക്കുന്നു എൻ കരം പിടിച്ചിടുന്ന എന്റെ ദൈവം ഉന്നതൻ. Many things about tomorrow I don't seem to understand, but I know who holds tomorrow, and I know who holds my hand. ഈ സാഹചര്യത്തിൽ നമുക്ക് ബലം തരുന്ന ഒരു പാട്ടാണ് അത്. ദൈവത്തിന് സ്തോത്രം. Many things about tomorrow I don't seem to understand, but I know who holds tomorrow and I know who holds my hand. നമ്മുടെ കരം ആരാണ് പിടിച്ചിരിക്കുന്നത് എന്നുള്ള ധൈര്യവും വിശ്വാസവും ശക്തമായിട്ട് ആർജിച്ചുകൊണ്ട് ഈ പ്രത്യേക സാഹചര്യത്തിൽ മുൻപോട്ട് പോകുവാൻ വിശുദ്ധന്മാരായ നമ്മളെ എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥതയോടെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ ഏൽപ്പിച്ച ആത്മീയ സന്ദേശം എൻ്റെ പ്രിയ ദൈവമക്കളുമായിട്ട് പങ്കുവെച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ എന്നെ തന്നെ വിനയപ്പെടുത്തുവാൻ താല്പര്യപ്പെടുകയും കർത്താവിൻ്റെ വരവിനായിട്ട് എന്നെ തന്നെ ഒരുക്കുവാൻ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് തോന്നുന്നത് ഒരു രണ്ടാഴ്ച മുമ്പാണ് തോന്നുന്നു ലിവിംഗ് ഹോപ്പിനെ കുറിച്ച് നമ്മ ദൈവമക്കളുടെ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ചലിക്കുന്ന പ്രത്യാശ വ്യാപരിക്കുന്ന പ്രത്യാശയെക്കുറിച്ച് ഒരു ലഘു സന്ദേശം നൽകുകയുണ്ടായി. അതുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ നിരാശ തരുന്ന ഭൂമിയിൽ വ്യാകുലതയും ഉത്കണ്ഠയും പ്രതിസന്ധികളും രോഗങ്ങളും വിപത്തുകളും അനർത്ഥങ്ങളും പ്രതീക്ഷിക്കാത്തത് പലതും നടക്കുന്ന ഇളകിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിൽ അതുമായി ബന്ധപ്പെടുത്തി തന്നെ ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് പരിശുദ്ധാത്മാവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവമക്കൾ പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ഭവനങ്ങളിൽ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ രാത്രിയിലും കർത്താവിന്റെ ദാസൻ സജിപാർശ്വ കർത്താവിന്റെ വരവുമായിട്ടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ് ഓർപ്പിച്ചത്. ഈ ദിവസങ്ങളിൽ കേൾക്കേണ്ട സന്ദേശങ്ങളും അത് തന്നെയാണ്. നമ്മളെ ഒരുക്കിയെടുക്കുന്ന നാളുകൾ, നമ്മളെ പുതുക്കിയെടുക്കുന്ന നാളുകൾ, നമ്മളെ പടുതുകൊണ്ടിരിക്കുന്ന നാളുകളായി ഈ പ്രത്യേക ലോക്ക്ഡൗൺ പീരീഡ് ആയിത്തീരട്ടെ എന്ന് ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി എന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം അതിന്റെ 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമമുണ്ടാകും. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്തു ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കി പാർത്തുകൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും, ജീവനില്ലാത്തവരാകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. ഇത് സംഭവിച്ച് തുടങ്ങുമ്പോൾ, ആ സ്റ്റേറ്റ്മെന്റ് വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് സംഭവിച്ച് തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുവിൻ. ഇതിന്റെ ശാസ്ത്രീയമായിരിക്കുന്ന വലിയ വ്യാഖ്യാനത്തിലേക്കോ അല്ലെങ്കിൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് വായിച്ച എല്ലാ കാര്യങ്ങളും ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെ കുറിച്ചുള്ള വിശുദ്ധീകരണത്തിലേക്കല്ല ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്. അതിന് ധാരാളം സമയം വേണ്ടി വരും. സൂര്യനിൽ, നക്ഷത്രങ്ങളിൽ പരിഭ്രമം, നിരാശ, ആകാശത്തിന്റെ ശക്തികൾ ഇളകുന്ന അനുഭവങ്ങൾ, ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിക്കുന്ന നാളുകൾ, ഇതിനെയെല്ലാം നോക്കി പാർത്തുകൊണ്ട് നിർജീവന്മാരായിത്തീരുന്ന നാളുകൾ. കഴിഞ്ഞ കാല ചരിത്രങ്ങളിൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഈ വചനം നൽകിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 2000 or 2015 വർഷങ്ങൾക്കപ്പുറമായി നമ്മുടെ കർത്താവ് താൻ പറഞ്ഞ വാക്കുകളാണിത്. സ്തോത്രം. ഭാഗ്യമായിരിക്കുന്ന ഇതിനെ, ഈ വചനത്തെ കുറിച്ചുള്ള, ഈ വചനത്തോടുള്ള ബന്ധത്തിൽ ഭാഗ്യമായിരിക്കുന്ന ധാരാളം കാര്യങ്ങൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ, വ്യത്യസ്ത സ്ഥലങ്ങളിൽ, കൊച്ചു കൊച്ചു സ്റ്റേറ്റുകളിലൊക്കെ നടന്നിട്ടുണ്ട്. ആകാശത്തിൽ ലക്ഷ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉൽക്കകൾ വീണിട്ടുണ്ടെന്ന് നാസ തെളിയിച്ചിരിക്കുന്നു. അതും ഇനിയും സംഭവിക്കാൻ പോകുമെന്ന് നാസയുടെ പഠനങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ വായിച്ചു മനസ്സിലാക്കിയിട്ടുള്ളത്. പല സംഭവങ്ങൾ നടക്കും, മനുഷ്യൻ നിർജീവന്മാരാകും. എന്നാൽ എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു ഭാഗം ദൈവമക്കളോടുള്ള ബന്ധത്തിലാണ്. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാ തേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. ഇത് സംഭവിച്ച് തുടങ്ങുമ്പോൾ, ഇതൊരു പര്യവസാനമല്ല, ഒരു തുടക്കമാണ്. സംഭവിച്ച് തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഗ്രേറ്റ് ട്രിബുലേഷന് വേണ്ടി ഒരു ഗേറ്റ് പതിയെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അതിലേക്ക് എൻട്രായിട്ടില്ല. എൻട്രാകുന്നതിന് മുൻപ് ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വീണ്ടെടുപ്പ് നടക്കും. നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് തല നിവർത്തുവി. ഇന്ന് പകൽകാലം ഞാൻ എടുക്കാൻ പോകുന്ന മെസ്സേജ്, നിങ്ങളുടെ റിഡംപ്ഷൻ അടുത്തിരിക്കുന്നു. നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് തല ഉയർത്തി നോക്കുവിൻ. പലതും കാണുമ്പോൾ, പലതും ഭൂമിയിൽ നടക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, തല ഉയർത്തി നോക്കുവാനുള്ള ഒരു വ്യഗ്രത. തല ഉയർത്തി നോക്കുക എന്ന് പറഞ്ഞാൽ നിദ്രയിൽ നിന്ന് ഉണരുക എന്നാണ് അതിന്റെ അർത്ഥം. ഗൗരവത്തോടെ ജീവിക്കുക, സൂക്ഷ്മതയോടെ ജീവിക്കുക, ശ്രദ്ധയോടുകൂടെ ജീവിക്കുക, കാര്യങ്ങൾ ലളിതമാക്കാതെ ഗൗരവം കൊടുത്ത് ദൈവത്തിന്റെ സഭ ഭൂമിയിൽ മുന്നേറുക. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുന്ന വീണ്ടെടുപ്പ്, നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നാം തലകളെ ഉയർത്തണം. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്ന വീണ്ടെടുപ്പുമായിട്ടുള്ള ബന്ധത്തിൽ റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ചില വചനങ്ങൾ കൂടെ ഞാൻ വായിക്കുന്നു. അതിന് 8-ാം അധ്യായം 23-ഉം 24-ഉം 25-ഉം വാക്യങ്ങൾ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രത്യാശയല്ലോ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന മോചനം, റിഡംപ്ഷൻ, വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്, ഈ വീണ്ടെടുപ്പുമായി പൗലോസ് അതിനെ ഒരു നല്ലൊരു കൊച്ചു വ്യാഖ്യാനം കൊടുത്ത് വെളിപ്പെടുത്തി തരികയാണ്. ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുകയാണ് നമ്മൾ. പ്രൈസ് ഗോഡ്. നീ എഫേസ്യ ലേഖനം 4:30-ലും ഈ വീണ്ടെടുപ്പിനെ കുറിച്ച് പൗലോസ് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വീണ്ടെടുപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. 4:30-ൽ പ്രകാരം വായിക്കുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പിന്റെ നാളിനായി മുത്തരയിട്ടിരിക്കുന്നത്. ആ വീണ്ടെടുപ്പിന്റെ നാള്, ദൈവത്തിന്റെ മക്കൾ പ്രത്യാശയോടുകൂടെ ഭൂമിയിൽ ജീവിക്കുന്നതിന്റെ കാരണം, നമുക്ക് ഒരു ശരീരത്തിന്റെ വീണ്ടെടുപ്പ് മുന്നിൽ ഉള്ളത് കൊണ്ടാണ്. വീണ്ടെടുപ്പ് എന്നുള്ള വിഷയം പഠിക്കുമ്പോൾ നാം ഇപ്പോൾ ആത്മാവിൽ മോചനം പ്രാപിച്ചവരാണ്. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ലഭിക്കാത്തത് കൊണ്ടാണ് നമ്മൾ കേൾക്കുമ്പോൾ കരയുന്നത്, ഭയപ്പെട്ടു പോകുന്നത്, വിശക്കുമ്പോൾ ആഹാരം വേണമെന്ന് പറയുന്നത്. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് പ്രാപിക്കാത്തത് കൊണ്ട് വികാര ചിന്തകൾ ഉണർത്തപ്പെടുന്നു, അറിയാതെ ദേഷ്യപ്പെടുന്നു, സ്നേഹത്തിന് കുറവുകൾ സംഭവിക്കുന്നു. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ല. ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി പൗലോസ് പറയുന്ന ഭാഷ, ഉള്ളിൽ ഞരങ്ങുകയാണ്, തേങ്ങുകയാണ്. പ്രൈസ് ഗോഡ്. അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മൾ പറയുന്നതാ, എന്റെ കർത്താവേ നീ വന്നെങ്കിൽ കൊള്ളായിരുന്നു. പ്രതിസന്ധികൾ, വേദനകൾ, ഭാരങ്ങൾ കടന്നു വരുമ്പോൾ ഏത് മനുഷ്യനും അറിയാതെ പറഞ്ഞു പോകും, സ്തോത്രം, ഈ ലോകജീവിതം വേണ്ടായിരുന്നു, സ്തോത്രം, ഇവിടുത്തെ ഭാരം വേണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു പോകുന്നതാ. അതിനെയാണ് ഞരക്കമെന്നുള്ള കൊച്ചു ഭാഷയിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഫോൺ ലൈനിലൂടെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാനടക്കം ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉള്ളിൽ ഞരങ്ങുന്നവരാ. എന്നാ എന്റെ കണ്ണുനീര് മാറുന്നത്? എന്നാ എന്റെ വേദന മാറുന്നത്? എന്നാ എന്റെ വിഷമങ്ങൾ മാറുന്നത്? എന്നാ എന്നെ പിടിച്ചിരിക്കുന്ന രോഗം മാറുന്നത്? പ്രൈസ് ഗോഡ്. എന്നാ എന്റെ ബി പിക്ക് സ്തോത്രം അറുതി വരുന്നത്, എന്നാ എനിക്ക് ഷുഗർ മാറുന്നത്, എന്നാ എനിക്ക് എന്റെ രോഗം മാറുന്നത്, വിഷമം മാറുന്നത്, എന്റെ ക്രൈസിസ് മാറുന്നത്, ഇതൊക്കെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് പ്രാപിക്കാത്തതിന്റെ ലക്ഷണങ്ങളാ. പ്രൈസ് ഗോഡ്, ആത്മാവിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവസഭ, ഒരു ദൈവത്തിന്റെ പൈതൽ സ്തോത്രം പ്രാർത്ഥിക്കാൻ വരുമ്പോഴും കുറുപ്രാവിനെ പോലെ ഞരങ്ങുന്നതും ഉള്ളിൽ സ്തോത്രം വിഷമം കടിച്ചു പിടിച്ചു നിൽക്കുന്നതിന്റെയും കാരണം ഞരങ്ങിക്കൊണ്ട് പോകുന്നത് ഒരു വീണ്ടെടുപ്പ് മുന്നിലുള്ളത് കൊണ്ടാ. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വം നടക്കും. പ്രൈസ് ഗോഡ്. രക്ഷിക്കപ്പെടുമ്പോൾ, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ പ്രാണൻ വീണ്ടെടുക്കപ്പെടുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 49:9 പ്രകാരം വായിക്കുന്നു, അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്. 130:7 വാക്യത്തിൽ അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്. സ്തോത്രം. എഫേസ്യർ 1:17 അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. റോമർ 3:24 ക്രിസ്തു യേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി ലഭിച്ച സ്തോത്രം രക്ഷ. പ്രൈസ് ഗോഡ്. നമുക്ക് എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? എന്റെ ആത്മാവ് കർത്താവ് വീണ്ടെടുത്തിരിക്കുക. അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്, 1:18, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞുപോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. സ്തോത്രം. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. പ്രാണന്റെ വീണ്ടെടുപ്പ് ലഭിച്ചത് സ്തോത്രം പൊന്നും വെള്ളിയും കൊടുത്തിട്ടല്ല, അടിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊടുത്തിട്ടല്ല. പ്രാചീന കാലങ്ങളിൽ ഒരു അടിമയെ വീണ്ടെടുക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. വില കൊടുത്ത് സ്തോത്രം ഒരു അടിമയെ മറ്റൊരുത്തൻ വിലയ്ക്കെടുക്കും, അവന്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ കൊടുക്കാൻ. പ്രൈസ് ദി ലോർഡ്. അതിന് പൊന്നു കൊടുക്കുമായിരുന്നു, അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊടുക്കുമായിരുന്നു, പണം കൊടുക്കുമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ പൈതലെ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ, സ്തോത്രം, കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് എന്നെയും നിന്നെയും വിലയ്ക്കെടുത്ത് അവന്റേതാക്കി തീർക്ക മാത്രമല്ല, ശരീരത്തിന്റെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വം പ്രാപിക്കുന്നത് വരെ പരിശുദ്ധാത്മാവിനാൽ അവൻ നമ്മളെ മുദ്രയിട്ടിരിക്കുകയാണ്. സ്തോത്രം. ഇതിന് വലിയ പഠനങ്ങളിലേക്കല്ല ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, കർത്താവിനെ ആരാധിക്കുന്ന വാത്സല്യ സഹോദര സഹോദരി, കർത്താവുമായി ബന്ധപ്പെടുന്ന ദൈവത്തിന്റെ മക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവസന്നിധിയിൽ വരുമ്പോൾ ആദ്യം നന്ദി കൊടുക്കേണ്ടത് നമ്മുടെ അകൃത്യം മോചിച്ചതിനാണ്. രോഗസൗഖ്യമൊക്കെ പിന്നെ വരുന്നുള്ളൂ, ഭൗതിക നന്മകൾക്ക് നന്ദി കൊടുക്കേണ്ടത് പിന്നെ വരുന്നുള്ളൂ. അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ഓ താങ്ക് യു. ഇന്ന് പകൽകാലം ദൈവസന്നിധിയിൽ കർത്താവിനെ ആരാധിപ്പാനായി നമ്മുടെ ഭവനങ്ങളിൽ ആയിരിക്കുമ്പോൾ ഈ ഫോണിലൂടെ ദൈവശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നീ പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തുന്നതും പാട്ടുകൾ പാടുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും അതിന്റെ അടിസ്ഥാന കാര്യം എന്റെ ആത്മാവിന്റെ റിഡംപ്ഷൻ ദൈവം തന്നു. ദൈവത്തിന് സ്തോത്രം. വ്യക്തവും പിതൃപാരമ്പര്യമുള്ള നമ്മുടെ നടപ്പിൽ നിന്ന് അവൻ നമ്മളെ വീണ്ടെടുത്തിരിക്കുക. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ വിലയേറിയ രക്തം കൊണ്ട് എത്ര പൊന്നു കൊടുത്താലും എത്ര പണം കൊടുത്താലും എത്ര കർമാദികൾ ചെയ്താലും ആചാരങ്ങൾ അനുഷ്ഠിച്ചാലും ആത്മാവിൽ സംഭവിച്ചിരിക്കുന്ന മരണമെന്ന ശത്രു, ഓ പാപത്തിന്റെ ശമ്പളം മരണമത്രേ, പാപം ചെയ്യുന്നതേ മരിക്കുമെന്നുള്ള ആ മരണമെന്നുള്ള യാഥാർത്ഥ്യം മാറിപ്പോയത് എന്നാണെന്നറിയാമോ? എന്റെ അരുമനാഥനെ, എന്റെ രക്ഷകനെ, എന്റെ ആത്മാവിൽ കൈവച്ച സ്വസ്വീകരിച്ച സമയം മുതലാ. സ്തോത്രം! ഇതാണ് സുവിശേഷ ദൂതന്റെ സത്യവും, ഇതാണ് സുവിശേഷം പ്രസംഗിക്കേണ്ട സത്യവും. നീ സർവ്വലോകവും നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്തു പ്രയോജനം? അതാണ് ആത്മഭാരം എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ പെട്ടവർ, നമ്മുടെ ചർച്ചക്കാരിൽ പെട്ടവർ, എത്രയോ വ്യക്തികൾ ആത്മാവിൽ രക്ഷ പ്രാപിക്കാതിരിക്കുന്നു ഈ ലോക്ക്ഡൌണിന്റെ പീരീഡിൽ. സ്തോത്ര മനുഷ്യപുത്രൻ, ഓ എത്രയുമേ കടന്നു വരും. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വം അടുത്തു വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടി ജാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ ഈ നാളുകൾ പ്രത്യേക നമുക്ക് എടുക്കാൻ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. താതൻ പിന്നെ ഈ കൃപായുഗം തുറന്നിട്ടിരിക്കുക, എന്നാണ് ഇത് അറിയാൻ പോകുന്നത് എന്നറിയുന്നില്ല. നമ്മുടെ പ്രിയൻ എത്രയും വേഗം വരും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ച നമുക്ക് ദൈവസന്നിധിയിൽ വരുമ്പോൾ നമുക്ക് എന്തോ ലഭിച്ചെന്നറിയാമോ? ഹല്ലേലൂയ. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ നാം പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിനെ കൂട്ടവകാശികളും തന്നെ നാം അവനോടുകൂടെ തിരസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാലത്രേ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നാം നരകത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുക, പ്രാണൻ വീണ്ടെടുപ്പ് പ്രാപിച്ചവർ, ആത്മാവിൽ രക്ഷകയെ വിരിച്ച വിശുദ്ധന്മാർ, പ്രൈസ് അല്ലോ, മറ്റൊരു വീണ്ടെടുപ്പിന് വേണ്ടി ഇങ്ങനെ ഞരങ്ങിക്കൊണ്ട് പോകുക, നല്ല താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല ജോലിക്ക് പോകുന്നത്, എന്തോ ചെയ്യാൻ പറ്റും, ഭൂമിയായി പോയില്ലേ, ഇവിടെ ജീവിക്കണ്ടേ, ഹല്ലേലൂയ സ്തോത്രം, ഇവിടെ കഷ്ടപ്പെട്ടാലല്ലേ പറ്റൂ. ഇതിന്റെ മധ്യത്തിലും ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ദൈവത്തിന് സ്തോത്രം. Hallelujah. Praise God. എന്നിട്ട് പൗലോസ് ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് ഈ റോമാലേഖനത്തിൽ പറയുമ്പോൾ ചില കാര്യങ്ങൾ കൂടെ പൗലോസ് പറയുന്നുണ്ട്. അതിന് 18 മുതൽ നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. കഷ്ടം വരാത്ത ആർക്ക്? എല്ലാവർക്കും വരില്ലേ? ഈ വചനം സംസാരിക്കുന്ന എനിക്കും പലപ്രാവശ്യം പൗലോസ് സഹിച്ച കഷ്ടതയുടെ അടുത്ത് പോലും എന്റെ കഷ്ടങ്ങളൊന്നും എത്തിയിട്ടില്ല. നമുക്ക് ചെറിയ പരി വരുമ്പോൾ ഒരു കഷ്ടമായിട്ട് നമ്മൾ കഷ്ടത്തിൽ ലിസ്റ്റിലെ കൊടുപ്പെടുത്തിയേക്കുന്നു. ഇന്നത്തെ വേണമെങ്കിൽ കഷ്ടം എന്നൊക്കെ പറയാം. ഒരു തലവേദന വന്നാൽ കഷ്ടം, കുറച്ച് പൈസ കുറഞ്ഞു പോയാൽ കഷ്ടം, ഇതെല്ലാം കഷ്ടത്തിന്റെ ലിസ്റ്റിലാണ്. പക്ഷേ ഭക്തന്മാർ അനുഭവിച്ച കഷ്ടങ്ങളെ അടുത്ത് പോലും നമ്മുടെ കഷ്ടം വരത്തില്ല. ഞാൻ ഈ പറയുന്ന എന്റെയും കഷ്ടം വരത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. പലപ്പോഴും പിറുപിറുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വം നമ്മളിൽ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇതിന്റെ മധ്യത്തിലും ഒരു ദൈവത്തിന്റെ പൈതൽ ശരീരത്തിന്റെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വത്തിന് വേണ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ഓ താങ്ക് യു ജീസസ്. സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ പല പ്രിയപ്പെട്ടവരും ഈ പ്രത്യേക കോവിഡ് നിമിത്തം ന്യൂയോർക്ക്, വ്യത്യസ്ത രാജ്യങ്ങളിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ദൈവത്തോട് അവർ സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ, അവരെ ഭാഗ്യവാന്മാർ. മുൻപേ അവർ പോയി, പ്രൈസ് ദ ലോർഡ്. അവർക്കും ഒരു വീണ്ടെടുപ്പ് ശേഷിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ പൈതലെ, നമ്മുടെ ജീവിതം ഭൂമി കൊണ്ട് അവസാനിക്കുന്നതല്ല. ഒരു ആത്മീയന്റെ ജീവിതം ബന്ധപ്പെട്ടിരിക്കുന്നത് നിത്യതയുമായി ബന്ധപ്പെട്ട, സ്വർഗമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളാണ്. അത് ആത്മീയന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. 19-ാം വാക്യത്തിൽ സൃഷ്ടി ദൈവത്തിന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ദൈവത്തിന്മാരുടെ വെളിപ്പാടിന് വേണ്ടി ആകാംക്ഷയോടെ സൃഷ്ടി മൊത്തം കാത്തിരിക്കുക. സൃഷ്ടി ദ്രവത്വത്തിന്റെ നാശത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായ്ക്ക് കീഴ്പ്പെട്ടിരിക്കുക. ഇത്ര ഭംഗിയേറിയ വാക്കതില്ലേ, ഇത്ര പ്രത്യാശ തരുന്നതാ. ഈ ദ്രവത്വത്തിൽ നിന്ന് മൊത്തം സൃഷ്ടി തേങ്ങിക്കൊണ്ടിരിക്കുക. ലളിതമായ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഈ ഭൂമിയെ നശിപ്പിച്ച്, പ്രകൃതിയെ നശിപ്പിച്ച്, അതിരുകളിട്ട് പലതുമുണ്ടാക്കിയ ഈ ഭൂമിയും തേങ്ങിക്കൊണ്ടിരിക്കുക. വൃക്ഷലതാദികൾ തേങ്ങിക്കൊണ്ടിരിക്കുക, ഞരങ്ങിക്കൊണ്ടിരിക്കുക. സൃഷ്ടി മൊത്തം സ്തോത്രി ദ്രവത്വത്തിന്റെ കീഴിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവപുത്രന്മാരുടെ തേജസ്സിന്റെ വെളിപ്പാടിന് വേണ്ടി, ശരീരത്തിന്റെ പുത്രത്വമാകുന്ന വീണ്ടെടുപ്പിന് വേണ്ടി നാം ഞരങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിന്റെ സഭയെ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, നമ്മുടെ ഞരക്കം തീരാറായി. കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, പീഡനമില്ലാത്ത, COVID-19 ഇല്ലാത്ത, മഹാവ്യാധികളില്ലാത്ത, കഷ്ടമില്ലാത്ത, ഹല്ലേലൂയ, ഒരു നിത്യതയുടെ തുറമുഖത്ത് ദൈവത്തിന്റെ മക്കൾ എത്തിച്ചേരും. ഇത് സംഭവിക്കുമ്പോൾ മനുഷ്യപുത്രൻ മേഘങ്ങളിൽ, ഹല്ലേലൂയ, സ്തോത്രം സംഭവിച്ചു തുടങ്ങുമ്പോൾ, അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുവി. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലെ, നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്, ആരാധിക്കാൻ വകയുണ്ട്. ഒരു ജോലി തന്നതുകൊണ്ട് സ്തുതിക്കുന്നതൊക്കെ നല്ല കാര്യമാ, പക്ഷെ അതിനേക്കാൾ ഏറ്റവും വലുതെന്ന് പറയാമോ, എന്റെ ആത്മാവിന് രക്ഷ തന്ന, എന്റെ മരണത്തിനപ്പുറമായി ഒരു പ്രത്യാശയുടെ ജീവിതമുണ്ടെന്ന് ക്രിസ്തുവിലൂടെ അർത്ഥവത്തായി മനസ്സിലാക്കാൻ കാരണമായി തീർന്ന എന്റെ കർത്താവേ, നന്ദിയുള്ള ഗതിയത്തോട് ഞാൻ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ പ്രാണനെ വീണ്ടെടുക്കുവാൻ, നിന്റെ ആത്മാവിനെ വീണ്ടെടുക്കുവാൻ കാൽവരിയിലെ ക്രൂശിലെ പുത്രന്റെ വലിയ രക്തം കൊണ്ട് അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കും. അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കുമായ കുഞ്ഞാടിന്റെ വലിയ രക്തം കൊണ്ട് അവൻ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. നമ്മുടെ വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണം കഴിഞ്ഞിട്ടില്ല. ഒരു ശരീരത്തിന്റെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വത്തിന് വേണ്ടി സഭ മൊത്തം ഭൂമിയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുക, തേങ്ങിക്കൊണ്ടിരിക്കുക. ആ വീണ്ടെടുപ്പ് അടുത്തു വരാറായി, അവന്റെ വരവിനായി നമുക്കൊരുങ്ങാം. ഈ പ്രത്യാശയുടെ സന്ദേശത്താൽ ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.